are listening to Hit 96.7 FM, Dubai's own.
വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ എ വെരി വെരി ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് ദ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. ആൻഡ് ഇന്നത്തെ ദിവസം വെനസ്ഡേ ആണ്, ഷാബു ഡേ ആണ്.
തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പുസ്തകം ഒരുപാട് വായിക്കപ്പെട്ട മനു എസ് പിള്ള എഴുതിയ ഐവറി ത്രോൺ എന്ന പുസ്തകമാണ്. അതിന്റെ മലയാള പരിഭാഷ ദന്തസിംഹാസനം എന്നതാണ്. ചെറിയ പുസ്തകമല്ല, ഒരു വലിയ പുസ്തകമാണ്. 800+ പേജുകളുള്ള ഒരു പുസ്തകമാണ് മനു എസ് പിള്ള എഴുതിയിട്ടുള്ളത്. പക്ഷെ ആള് ചെറുതാണ്, ചെറിയ പ്രായത്തിലാണ് മനു എസ് പിള്ള നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ അതിശയകരമായ നാൾവഴികളെക്കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണിത്. ഒന്നുകൂടി പേര് പറയാം, ദന്തസിംഹാസനം, മലയാളത്തിലും ഇംഗ്ലീഷിൽ ദി ഐവറി ത്രോൺ. പറഞ്ഞതുപോലെ പുസ്തകം വലുതാണെങ്കിലും ആള് ചെറുതാണെന്ന് പറഞ്ഞു. 1990 മനു എസ് പിള്ള ജനിച്ചത്. പൂനെ ഫെർഗൂസൺ കോളേജ്, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം. ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ഇന്ത്യയിലെ മതദേശീയവാദം 19th century എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. 2011-12 കാലയളവിൽ ഡോക്ടർ ശശി തരൂരിന്റെ ന്യൂഡൽഹിയിലെ പാർലമെന്ററി ഓഫീസ് കൈകാര്യം ചെയ്തു. 2013 പ്രൊഫസർ സുനിൽ ഖിൽനാനിയോടൊത്ത് 50 മഹത് ജീവിതങ്ങളിലൂടെ ഇന്ത്യയുടെ കഥ പറയുന്ന ഇൻകാർണേഷൻസ് എന്ന ചരിത്ര പരമ്പരയ്ക്കായി BBC ചുമതലപ്പെടുത്തി. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് മനു എസ് പിള്ള രചിച്ചിട്ടുള്ള ദന്തസിംഹാസനം. സൂചിപ്പിച്ചതുപോലെ 800+ പേജുകളുണ്ട് പറയുമ്പോൾ തന്നെ ആദ്യമേ നമുക്കൊരു മടുപ്പ് തോന്നും. മാത്രമല്ല ചരിത്രം കൂടിയാണ്. പക്ഷെ മനു വളരെ വ്യത്യസ്തമായ ഒരു എഴുത്ത് ശൈലി സ്വീകരിച്ചു. പ്രത്യേകിച്ചും രാജകുടുംബങ്ങളിലെ കഥകൾ കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവും. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം എങ്ങനെയാണ് ഇത് പറയുന്നത്? തിരുവിതാംകൂറിന്റെ അവസാനത്തെ മഹാറാണിയായ സേതുലക്ഷ്മി ഭായിയുടെ ജീവിതകഥയാണ് മനു എസ് പിള്ള ഇതിലൂടെ പറഞ്ഞു വരുന്നത്. അവരുടെ ജീവിതകഥ പറഞ്ഞതിലൂടെ തന്നെ തിരുവിതാംകൂറിന്റെ ചരിത്രം എങ്ങനെയാണ്, എങ്ങനെയാണ് വിദേശികൾ നമ്മുടെ നാടിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വന്നത്, മറ്റ് ഇടങ്ങളിലെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു 300 ചരിത്രം പറയുന്നുണ്ട്. 100 ആധികാരിക രേഖകളുണ്ട്. ഒരുപാട് പേരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കേരള ചരിത്രത്തിലെ വളരെ സംഭവ ബഹുലമായ ഈ ഒരു അധ്യായം മനു രചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാജാ രവിവർമ്മയുടെ പേരക്കിടാവായി കിളിമാനൂർ കൊട്ടാരത്തിലാണ് സേതുലക്ഷ്മി ഭായി ജനിച്ചത്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ തിരുവിതാംകൂർ രാജകുടുംബം ആചാരപ്രകാരം ദത്തെടുത്തു. പണ്ടങ്ങനെയായിരുന്നു, ആ കുടുംബത്തില് കുട്ടികളില്ലെങ്കിൽ ആചാരപ്രകാരം മറ്റൊരിടത്ത് നിന്ന് അവർക്ക് ദത്തെടുക്കാം. അങ്ങനെയാണ് 6 തികയും മുമ്പ് ആറ്റിങ്ങൽ റാണി എന്ന പാരമ്പര്യ പദവിയോടെ തിരുവിതാംകൂറിന്റെ മഹാറാണിയായി കുടിയിരുത്തപ്പെട്ട അവർക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ബാല്യമോ കൗമാരമോ ഉണ്ടായിരുന്നില്ല. ഇത് വളരെ കൗതുകം ഉണർത്തുന്നതാണ്. കാരണം 6 അതുവരെ കുട്ടിയെ നമ്മൾ ലാളിച്ച് തോളിലെടുത്ത് വാവാട്ടി രാരിരൊക്കെ പാടി അതിന് ആഹാരമൊക്കെ കൊടുത്ത് നടക്കുന്നവർ തന്നെ, കുട്ടി മഹാറാണി ആയി കഴിഞ്ഞാൽ പിന്നെ റാണിയാണ്. സ്വന്തം അമ്മ പോലും സ്വന്തം അച്ഛൻ പോലും കുട്ടിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം. കാരണം റാണിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള കൗതുകമുള്ള കുറെ കഥകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് പേജിലെ ചിത്രം പോലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, കൊച്ചുകുട്ടിയല്ല, കൊച്ചുകുട്ടിയാണത്, പക്ഷെ മഹാറാണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഇരിപ്പ് ആയിരുന്നാലും നടപ്പിലും ഒക്കെ ആ ഒരു റാണിയുടേതായ റാണി, അതെ നമ്മൾ പറയുന്നത് റാണിത്തം ഉണ്ടാവണം ആ ഒരു ഇതെല്ലാം കൂടി. അപ്പൊ അങ്ങനെ ആ സേതുലക്ഷ്മി ഭായിയുടെ ജീവിതത്തിലൂടെയാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഒരുപാട് രസകരമായ കൗതുകമുണർത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആദ്യം മനു എസ് പിള്ളയോട് ചോദിക്കും, എങ്ങനെയാണ് 19 ഇത്രയധികം ആധികാരികമായിട്ടുള്ള രേഖകളൊക്കെ കിട്ടുന്നത്?
ഇത് തുടങ്ങിയത് 19 അന്നായിരുന്നു. എനിക്ക് എന്റെ പ്രൊട്ടാഗനിസ്റ്റ് സേതുലക്ഷ്മി ഭായ് തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാറാണിയുടെ പേഴ്സണൽ ലെറ്റേഴ്സും ഡോക്യുമെന്റ്സും ഒക്കെ എന്റെ കയ്യിൽ കിട്ടിയത് അവരുടെ കൊച്ചുമോൾ വഴി. അപ്പൊ ഇനിഷ്യലി ആ കൊച്ചുമോൾ ലക്ഷ്മി രഘുനന്ദൻ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലൊരു PhD ഡോക്ടറാണ്. അപ്പൊ അവരുമായിട്ട് ഒരു കോറസ്പോണ്ടൻസ് തുടങ്ങി. ഞാൻ കുറെ ചോദ്യം ചോദിക്കും, അവർ അതിന് ഉത്തരം പറയും, പിന്നെ ഞാൻ അതിന്റെ നോട്ട്സ് ഉണ്ടാക്കി സൈഡിൽ വെക്കും. അങ്ങനെയാണ് സ്ലോലി തുടങ്ങിയത്. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പം ലണ്ടനിൽ പോയി, എനിക്കറിയായിരുന്നു ലണ്ടനിലെ ആർക്കൈവ്സിൽ കുറെ മെറ്റീരിയൽ ഉണ്ടെന്ന്. അത് ഒന്നെന്ന് വെച്ചാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ എന്തിനാണ് ഫുട് നോട്ട് ചെയ്തിരിക്കുന്നത്? ഈ സ്ത്രീയെ മാത്രം ഒരു രീതിയിൽ അങ്ങ് താഴ്ഞ്ഞ് ഒരു ഷാഡോയിലേക്ക് ഇട്ട് പേരിന് മാത്രം ഒരു ഒരു പേര് ചൊല്ലും, എന്തെങ്കിലും ഒരു വാക്ക് പറയും, പക്ഷെ ഉടനെ അടുത്ത രാജാവിനോട് പോകും, അല്ലെങ്കിൽ മുമ്പുള്ള രാജാവിലേക്ക് വരും. കാരണം ചോദിച്ചപ്പോൾ ആൾക്കാർ എന്തോ ഒരു വിസ്പേഴ്സിലായിരുന്നു പറയുന്നത്. ഓ, അതിനെപ്പറ്റി ഒന്ന് ചോദിക്കരുത്, അതൊക്കെ അന്വേഷിച്ച് പോയാൽ അതിനകത്ത് കുറേ സീക്രറ്റ്സും സ്കാൻഡൽസും ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്ത് സീക്രറ്റ്സ് ആണ് പുറത്തോട്ട് വരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഇവരെ പറ്റി എനിക്ക് ഇത്രയും ഒരു താല്പര്യം തോന്നിയത്. ഈ റോയൽ ഫാമിലി തിരുവിതാംകൂർ രാജകുടുംബത്തിൽ 2 രണ്ട് ശാഖകളുണ്ട്. ഒന്ന് ചിത്രപെരുന്നാളിന്റെ ബ്രാഞ്ച്, പിന്നെ ഈ സേതുലക്ഷ്മി ഭായിയുടെ ബ്രാഞ്ച്. അപ്പൊ സേതുലക്ഷ്മി ഭായിയുടെ ഫാമിലി എന്നോട് കോഓപ്പറേറ്റ് ചെയ്തു. ചിത്രപെരുന്നാളിന്റെ ഫാമിലി എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷേ നമുക്ക് കുറെ റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം വേ ചെയ്ത് ബാലൻസ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഇന സെൻസ് ഒബ്ജക്റ്റീവ് റെക്കോർഡ്സ് ഉണ്ട്. കാരണം ബ്രിട്ടീഷുകാർക്ക് പൊതുവെ രാജകുടുംബത്തിനോട് ഒരു പ്രെജുഡിസ് ഉണ്ടായിരുന്നു, ഒരു എതിർപ്പുണ്ടായിരുന്നു, അവരുടെ താഴെ നിന്ന ആൾക്കാരായിരുന്നു. പക്ഷെ രാജകുടുംബത്തിനുള്ളിലുള്ള പോളിറ്റിക്സ് അവർക്ക് ഒരു ഇതുമില്ലായിരുന്നു. അവരതിനെ ഉള്ള പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡ്സിൽ. കാരണം ഇപ്പം ഡയറീസ് ഉണ്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ. കേരളം വലിയൊരു തമ്പുരാൻ രണ്ട് തവഴികളുടെ അപ്പൂപ്പനായിട്ട് വരും. അദ്ദേഹത്തിന്റെ ഡയറീസ് നോക്കിയാൽ ഇച്ചിരൂടെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും.
മാത്രമല്ല, മനു എസ് പിള്ള പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരുപാട് വിദേശികൾ നമ്മുടെ നാടിനെ കുറിച്ച് ഒരുപാട് ഡയറികൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് മിക്കതും മലയാളത്തിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ചിലതിന്റെ പരിഭാഷയില്ല. പക്ഷേ മനുവിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ലണ്ടനിൽ പഠിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ആർക്കൈവ്സിൽ മുഴുവനും തപ്പി. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങളുടെ ചരിത്രകാരന്മാർ എഴുതുന്നത് എന്തായിരിക്കും, നിങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടായിരിക്കും. മാത്രമല്ല, രാജകുടുംബത്തെ പറ്റിയാണ് എഴുതുന്നത്. ആ ഭയഭക്തി ബഹുമാനം ഇപ്പോഴും നിർത്തുന്ന ചില ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചരിത്രം അന്ന് എഴുതി വെച്ചതാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ ബ്രിട്ടീഷുകാർക്ക് ചരിത്രം എഴുതുന്ന സമയത്ത് ഇത് രാജകുടുംബത്തിന്റെ ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ എഴുതുമ്പോഴല്ലേ അത് പറയേണ്ടതുണ്ടോ? കാരണം അവർ തമ്മിലുള്ള ഒരു തർക്കത്തെ കുറിച്ച് പറയേണ്ടതുണ്ടോ? കാരണം രാജകുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ചരിത്രകാരന്മാർ അതങ്ങ് വിട്ടുപോകും, ഡയറി എഴുതുന്നവർ തന്നെ അത് വിട്ടുപോകും. പക്ഷെ അവിടെ ഇതെല്ലാം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലതും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവിടെ നിന്ന് പലതും എടുക്കാൻ പറ്റും. അങ്ങനെ ഇന്റേണൽ പൊളിറ്റിക്സിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭരണകാലത്ത് സ്ത്രീകൾക്കായിരുന്നു ഈ പദവിയും അധികാരവും ഒക്കെ കൂടുതൽ. പുരുഷന്മാരെല്ലാം ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദാ ഇവിടെ പറഞ്ഞു നോക്ക്, രാജകുമാരുമാര് വിവാഹം കഴിക്കുന്നില്ല, ഇവർക്ക് നിശ്ചിതരായ ഭർത്താക്കന്മാരുമില്ല, സ്വയം എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഇവർക്കുണ്ട്. പുറകെ പുറകെ വന്ന യൂറോപ്യരെ ഈ വിചിത്രമായ ആചാരങ്ങൾ വല്ലാതെ ഭ്രമിപ്പിച്ചു, ചിലപ്പോൾ ഭയചകിതരാക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ജെയിംസ് ലോറൻസ് ഈ വൈചിത്രത്താൽ പ്രചോദിതനായി നായർ സാമ്രാജ്യം, ഒരു യൂട്ടോപ്യൻ കാൽപ്പനിക കഥ, ദ എംപയർ ഓഫ് ദി നായേഴ്സ് ആൻഡ് യൂട്ടോപ്യൻ റൊമാൻസ് എന്ന 12 ഭാഗങ്ങളുള്ള നോവൽ രചിക്കുകയും ചെയ്തു. ഫ്രഞ്ചിലേക്കും ജർമ്മനിയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടതിനാൽ ഈ കൃതി വളരെ താല്പര്യത്തോടെ സ്വീകരിക്കപ്പെടുകയും സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആദ്യകാല കൃതികളിൽ ഒന്നായി ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞാൽ ആരാണ്? പുരുഷന്മാർക്ക് സമത്വം വേണമെന്ന് വാദിക്കുന്ന ഒരു ഘട്ടമായിരുന്നു.
എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നൈല ഉഷ വന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ സ്ത്രീകൾക്ക് അത്ര തന്നെ ഒരു പ്രാധാന്യം.
അതെ അതെ. മാത്രമല്ല, സ്ത്രീകൾ പൊതുവെ സ്വന്തം വ്യക്തിത്വം ആഘോഷിക്കുന്നവരും ചില സമയത്ത് വലിയ ഭൂസ്വത്തുക്കളും ചിലപ്പോൾ രാജ്യങ്ങൾ തന്നെയും ഭരിക്കുന്നവരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് മറ്റൊരു വിദേശി എഴുതിയ ഒരു ഡയറിയുടെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. ഇദ്ദേഹം സാമൂതിരിയുടെ സദസ്സ് സന്ദർശിക്കാൻ പോയപ്പോൾ 1623 ഇറ്റലിക്കാരനായ പിയത്രോ ഡെല്ലവാൾ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പെട്ടെന്ന് 12 വയസ്സോളമുള്ള രണ്ട് പെൺകുട്ടികൾ സദസ്സിലേക്ക് കടന്നു വന്നു. അരയ്ക്ക് ചുറ്റും ധരിച്ചിരുന്ന ഒരു നീല വസ്ത്രമൊഴികെ അവർക്ക് ആച്ഛാദനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ കൈകളും കാതുകളും കഴുത്തും സ്വർണം കൊണ്ട് രത്നങ്ങൾ കൊണ്ടുമുള്ള ആഭരണങ്ങൾ നിറഞ്ഞിരുന്നു. അവരുടെ നിറം ഇരുണ്ടതാണെങ്കിലും തെളിച്ചമുള്ളതായിരുന്നു. അവരുടെ ശരീരങ്ങൾ വടിവൊത്തതും സൗന്ദര്യമുള്ളതുമായിരുന്നു. ആകപ്പാടെയുള്ള ഭാവങ്ങൾ ഭംഗിയുള്ളതും ഇഷ്ടം തോന്നിക്കുന്നവയുമായിരുന്നു. അവർ കടന്നു വന്നപ്പോൾ സദസ്സാകെ അവരെ ബഹുമാനിച്ചു. ഡെല്ലവാലും കൂടെയുള്ളവരും സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അവർ വണങ്ങി. അപരിചിതരോടുള്ള ബഹുമാനത്തോടെ പെൺകുട്ടികൾ തമ്മിൽ സംസാരിച്ചു. അതിലൊരാൾ ഡെല്ലവാലിന്റെ സമീപം വന്ന് അദ്ദേഹത്തിന്റെ കോട്ടിന്റെ കൈതൊട്ട് നോക്കി ആശ്ചര്യം പ്രകടിപ്പിച്ചു. തീർച്ചയായും അവർക്ക് ഈ അപരിചിതരുടെ വസ്ത്രധാരണ രീതിയിൽ അത്ഭുതം തോന്നിക്കാണണം. ഈ പെൺകുട്ടികളുടെ വിചിത്രമായ വരവിൽ അപരിചിതർ അത്ഭുതപ്പെട്ടതുപോലെ. അത്രയും നമ്മൾ പറയില്ലേ, അതായത് അങ്ങനെ അത്രയും തന്റെ ഇടത്തോടുകൂടി, അത്രയും സ്വന്തം വ്യക്തിത്വത്തിൽ അഭിമാനത്തോടുകൂടി രണ്ട് പെൺകുട്ടികൾ വന്നതിനെ കുറിച്ചൊരു വിദേശി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ അങ്ങനെയൊന്നും കാണാത്ത സംഭവങ്ങൾ ഈ കൊട്ടാര വളപ്പിലെ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയത്? രാജകുടുംബങ്ങളിൽ പരമ്പരാഗത രീതികൾ ശീലിപ്പിക്കുന്നതിന് പുറമെ രാജകുമാരിമാർക്ക് സൗന്ദര്യബോധം മുതലായ മൂല്യങ്ങളിലും യൂറോപ്യൻ വനിതകൾ പരിശീലനം കൊടുത്തിരുന്നു. അന്ന് വിദേശത്ത് നിന്ന് ഒരാളെ വേണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇഷ്ടംപോലെ ആളുകൾ അപ്ലൈ ചെയ്യും. രാജകുടുംബത്തിലെ ഒരംഗത്തിനെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാലം ഒന്ന് ആലോചിച്ച് നോക്കണം. ബ്രിട്ടീഷുകാർ നമ്മളെ അധിനിവേശപ്പെടുത്തി നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ അങ്ങോട്ട് പറയും, അതെ ഒരാളെ വേണം ഇംഗ്ലീഷ് പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ, ഒരു ഒരു ബ്യൂട്ടീഷ്യൻ ആളിനെ വേണം അവരെ സൗന്ദര്യബോധം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തങ്ങളുടെ അഭിജാതകളായ ഇന്ത്യൻ വിദ്യാർത്ഥിനികൾക്കൊപ്പം നടന്നു നീങ്ങുന്ന മങ്ങിയ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച മധ്യവയസ്കരായ യൂറോപ്യൻ വനിതകൾ അവിടെ ഒരു പതിവ് കാഴ്ചയായിരുന്നു. തിരുവിതാംകൂറിൽ സ്ഥിതിഗതികൾ കുറച്ച് വ്യത്യസ്തമായിരുന്നു. മറ്റ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജാതി വ്യവസ്ഥയുടെയും ശുദ്ധാശുദ്ധങ്ങളുടെയും യാഥാസ്ഥിതികത്വം കൂടുതലായിരുന്നതിനാൽ വിദേശികൾക്ക് കൊട്ടാരത്തിലെ കുട്ടികളോട് എല്ലാ സമയത്തും ഇടപഴകാൻ കഴിഞ്ഞിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞാൽ മാറിക്കൊള്ളണം. പിന്നെ അവിടെ
യൂറോപ്യൻസ് ആണ്,
അതാണ് അതൊന്നും നോക്കില്ല നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു. പിന്നെ മനു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ചരിത്രം വായിച്ചു പോകുന്ന അവസരത്തില് താഴ്ന്ന ജാതിക്കാരായ ഒരാളുടെ ചരിത്രവും എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഇപ്പൊ നങ്ങേലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ നവോത്ഥാന വിഷയമൊക്കെ വീണ്ടും ചർച്ചയായ കാലത്താണ് ഇങ്ങനെ മാറുമറയ്ക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച നങ്ങേലിയെ ആക്രമിച്ചു അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇതിന്റെ ചരിത്രം എവിടെ? പല ചരിത്രകാരൻ പറയുന്നത് അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാ. മനു എസ് പിള്ള അതിന് കൃത്യമായ ഒരു ഉത്തരം പറയുന്നുണ്ട്.
ചിലവർ പറയും ഓ തിരുവിതാംകൂർ ഉണ്ടായിരുന്ന കാലത്ത് എന്തോ നല്ല ഭരണമായിരുന്നത്, ചില ജാതികൾക്ക് ചില ആൾക്കാർക്ക് ചില വർഗങ്ങൾക്കൊക്കെ ആയിരുന്നു സുഖമായിട്ടുള്ള കാലം. കാരണം അവര് മറ്റൊന്നും അറിയുന്നില്ല, താഴെ കുറെ ആൾക്കാരുണ്ട്, അവരുടെ മുഖം പോലും നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇന്നാളി നങ്കേലിന്റെ ഒരു കഥയുണ്ട്, മുലച്ചിപ്പറമ്പ് എന്ന് പറഞ്ഞ ചേർത്തലയിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് അതിനെ പറ്റി. അപ്പൊ ഇന്നാളി ആരോ പറഞ്ഞു അതങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു, റെക്കോർഡ്സിലൊന്നും അങ്ങനെ ഒരാളെ പറ്റി കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഈ റെക്കോർഡ്സിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഒരു രാജകുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ റെക്കോർഡ്സിൽ വരും, കാരണം അവരുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റില് റെക്കോർഡ്സ് എഴുതുന്ന ഒരു കൾച്ചറാണത്. പക്ഷെ താഴോട്ടുള്ള ജാതികളിലേക്ക് പോയാൽ ഇവിടെ റെക്കോർഡ്സ് അവർക്ക് പേര് പോലും ശരിക്കും ഇടത്തില്ല. പണ്ട് എന്റെ കൊച്ചിലെ എന്നോട് എന്റെ അമ്മമ്മ ഒരു കഥ പറഞ്ഞു, ഈ അടിയന്മാരെന്ന് പറയാം അന്നത്തെ കാലത്ത് കൃഷി ചെയ്യുന്ന ആക്ച്വൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പം ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല, കിടാത്തി കിടാ വിട്ടു എന്നുള്ള ഭാഷയിലാണ് പറയുന്നത്. കാരണം ജനിച്ചു പ്രസവിച്ചു ഈ വാക്കുകളെ അവർക്ക് പറയാൻ പാടില്ല. പിന്നെ ഒരു കോമ്പൗണ്ടിന്റെ ഒരു സ്ഥലമുണ്ട്, വീട് കാണാത്ത രീതിയിലുള്ള ഒരു മരത്തിന്റെ പുറം നിന്നിട്ട് അവരലിക്കും കിടാത്തി കിടാ വിട്ടു എന്ന്. അപ്പൊ പൂമുഖത്ത് നിൽക്കുന്ന കാരണവന് എന്താ തോന്നുന്നു വെച്ചാണ് പേര്, കറുത്തവൻ വെളുത്തവൻ വെളുമ്പി കറമ്പൻ നൂലി ഉണ്ണൂലി എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് റിട്ടേൺ റെക്കോർഡ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഹിസ്റ്ററി ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റെക്കോർഡ്സ്, അതിനകത്ത് ഒരു കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ട്, ഒരു ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്മറീസ് ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അത് ഹിസ്റ്ററി ഉണ്ടാവുന്നത്. അപ്പൊ ഹിസ്റ്റോറിയൻസ് ജോബ് ഇസ് ടു പിക്ക് ഓൾ ഓഫ് ദിസ്. ജനാധിപത്യം ഉള്ളതുകൊണ്ട് യു കെൻ നൗ ഫൈൻഡ് ദോസ് സ്റ്റോറീസ്.
1924-27 വയസ്സിലാണ് റീജന്റ് മഹാറാണി എന്ന നിലയ്ക്ക് അവർ തിരുവിതാംകൂറിലെ ഭരണം ഏറ്റെടുക്കുന്നത്. അവരുടെ ഭരണകാലത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ആധുനിക കാലത്ത് മോഡേണൈസ് എഡ്യൂക്കേഷൻ ആയിരുന്നാലൊക്കെ മോഡേണൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയും ഒരു കെൽപ്പുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ അതിനുശേഷം റീജന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തന്നെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് കാരണം അവർക്ക് പദവി ഒഴിയേണ്ടി വന്നു. പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതപൂർണമായ ജീവിതമായിരുന്നു. 1985 February 22 അവരന്തരിച്ചത്. അപ്പൊ അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ഈ കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ചരിത്രം പറയുന്നതാണ് ദന്തസിംഹാസനം അല്ലെങ്കിൽ ദൈവറി ത്രോൺ.